മഹാരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സ്വപ്നങ്ങളെ പത്രപ്രവർത്തനത്തിൻ്റെ മഹാത്മ്യവുമായി ഇണക്കിച്ചേർത്ത രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി എന്ന പത്രാധിപരെക്കുറിച്ച് മാധ്യമപ്രവർത്തകനും അധ്യാപകനുമായ ശ്രീ പി വി മുരുകൻ എഴുതിയ ലേഖനം. മഹാത്മാ, മഹാനായ പത്രാധിപർ. ഇന്ത്യ കണ്ട മഹാനായ ജേർണലിസ്റ്റ് ആരാണ്? മഹാത്മാഗാന്ധി എന്ന് പറയുമ്പോൾ മുഖം ചുളിക്കുന്നവരുണ്ടാകാം. അവർക്ക് ഗാന്ധി എന്ന പത്രപ്രവർത്തകനെ അറിയില്ല. ഗാന്ധിജിയിലെ പത്രപ്രവർത്തകൻ കൊണ്ടാടപ്പെടാത്തത് എന്തുകൊണ്ട് എന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. രാഷ്ട്രപിതാവ്, സ്വാതന്ത്ര്യസമരത്തിൻ്റെ അമരക്കാരൻ, ലോകാരാധ്യനായ മനുഷ്യസ്നേഹി, കാരുണികനായ രാഷ്ട്രീയക്കാരൻ എന്നൊക്കെയുള്ള പ്രഭാപൂരത്തിൽ പത്രപ്രവർത്തകനായ ഗാന്ധിജി എന്ന തിളക്കം മങ്ങിപ്പോയി എന്ന് വേണം കരുതാൻ. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ ലോകത്ത് നടന്ന പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരിൽ പത്രപ്രവർത്തനത്തെ കൂടി അതിനുള്ള ആയുധമാക്കിയവർ ഗാന്ധിജിയെപ്പോലെ വേറെ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടതുപോലുമില്ല. ഇല്ല തന്നെ. ചരിത്രം കണ്ട മാതൃകാ പത്രപ്രവർത്തകൻ കൂടിയാണ് ഗാന്ധിജി. മാധ്യമപ്രവർത്തനത്തെപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ പലതും ഇന്നത്തെ മാധ്യമലോകത്ത് ഉട്ടോപ്യൻ എന്നുകൂടി ചിലർ പറഞ്ഞുകളയും. പത്രപ്രവർത്തനത്തിലെ ഒരു ഗാന്ധിയൻ സ്റ്റൈൽ സ്വാതന്ത്ര്യ സമരകാലത്ത് രൂപപ്പെട്ടു വന്നെങ്കിലും അതിന് പിന്തുടർച്ചക്കാരില്ലാതെ പോയി. ഇന്ത്യൻ മാധ്യമ കുലപതികളിൽ ഒരാളായ ചലപതി റാവു വിശേഷിപ്പിക്കുന്നത് ഗാന്ധിജി എക്കാലത്തെയും ലോകം കണ്ട മഹാനായ പത്രപ്രവർത്തകൻ എന്നാണ്. ഗാന്ധിജി എഡിറ്റ് ചെയ്ത പ്രസിദ്ധീകരണങ്ങളെല്ലാം ലോകോത്തരമായിരുന്നുവെന്നും ചലപതി റാവു പറയുന്നു. ഇന്ത്യൻ ഒപ്പീനിയൻ, യങ് ഇന്ത്യ, നവജീവൻ, ഹരിജൻ എന്നിവയാണ് മഹാത്മാഗാന്ധി എഡിറ്റ് ചെയ്ത പ്രമുഖ പ്രസിദ്ധീകരണങ്ങൾ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ കഴിയുമ്പോഴാണ് ആദ്യത്തെ പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ പുറത്തിറക്കുന്നത്. ഇന്ത്യയിൽ മടങ്ങിയെത്തി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അമരക്കാരനായ ശേഷം യങ് ഇന്ത്യ, നവജീവൻ, ഹരിജൻ എന്നീ പ്രസിദ്ധീകരണങ്ങൾ പല കാലങ്ങളിലായി പുറത്തിറക്കി. ഹരിജൻ ഇംഗ്ലീഷിലായിരുന്നുവെങ്കിൽ ഹരിജന ബന്ധു ഗുജറാത്തി ഭാഷയിലും ഹരിജൻ സേവക് ഹിന്ദിയിലുമായിരുന്നു. യങ് ഇന്ത്യയും ഹരിജനും വിവിധ വിഷയങ്ങളിലുള്ള തൻ്റെ വീക്ഷണം വരെ ശക്തമായി അവതരിപ്പിക്കാനുള്ള വേദികളായിട്ടാണ് ഗാന്ധിജി ഉപയോഗിച്ചത്. ഗാന്ധിജി കൈകാര്യം ചെയ്യാത്ത വിഷയങ്ങളില്ല. ജീവനോപാധിയായിട്ടല്ല അദ്ദേഹം മാധ്യമപ്രവർത്തനത്തെ കണ്ടത്, മറിച്ച് ജനസേവനമായിട്ടാണ്. 1925 ജൂലൈ 2 യങ് ഇന്ത്യ ലക്കത്തിൽ ഗാന്ധിജി ഇങ്ങനെ എഴുതി: പത്രപ്രവർത്തനത്തിന് വേണ്ടിയല്ല ഞാൻ പത്രപ്രവർത്തനം നടത്തുന്നത്, മറിച്ച് എൻ്റെ ജീവിത ദൗത്യമെന്താണോ അത് പ്രകാശിപ്പിക്കാനുള്ള ഉപാധിയായിട്ടാണ്. കാര്യങ്ങൾ ഉദാഹരണങ്ങളിലൂടെ അവതരിപ്പിക്കുകയും സത്യഗ്രഹം എന്ന സമാനതകളില്ലാത്ത ആയുധത്തെ അങ്ങേയറ്റം സമചിത്തതയോടെ പഠിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് എൻ്റെ ദൗത്യം. തൻ്റെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന കൃതിയിൽ ഗാന്ധിജി ഇങ്ങനെ എഴുതി: പത്രപ്രവർത്തനത്തിൻ്റെ ഒരേ ഒരു ലക്ഷ്യം സേവനമായിരിക്കണം. പത്രം വലിയ ശക്തിയാണ്. എന്നാൽ കുത്തിയൊഴുകുന്ന നദി നാട്ടിൻപുറങ്ങളെ വെള്ളത്തിനടിയിലാക്കുകയും വിളകളെ നശിപ്പിക്കുകയും ചെയ്യുന്നതുപോലെയാണ് യാതൊരു നിയന്ത്രണവുമില്ലാത്ത പേന എല്ലാം നശിപ്പിച്ചു കളയുന്നത്. എന്നാൽ നിയന്ത്രണങ്ങൾ പുറമേ നിന്നുള്ളതാണെങ്കിൽ അത് കൂടുതൽ വിഷമുള്ളതായിത്തീരും. ഗാന്ധിജിയോളം മഹാനായ ആശയവിനിമയക്കാരൻ, ഗ്രേറ്റ് കമ്മ്യൂണിക്കേറ്റർ വേറെയില്ലെന്നാണ് മാധ്യമ പണ്ഡിതന്മാർ പറയുന്നത്. ദേശീയ നേതാവും സാമൂഹിക പരിഷ്കർത്താവുമായ അദ്ദേഹം വിജയിച്ചതും അതുകൊണ്ടാണ്. അഭിപ്രായ രൂപീകരണത്തിനും ജനപിന്തുണ ആർജിക്കുന്നതിനും ആശയവിനിമയമാണ് അങ്ങേയറ്റം ഫലപ്രദമായ മാർഗം എന്ന വസ്തുത ഗാന്ധിജി അംഗീകരിച്ചിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ അഭിഭാഷകനും സാമൂഹിക പ്രവർത്തകനുമായിരിക്കെ തന്നെ കമ്മ്യൂണിക്കേഷനിലുള്ള ഈ അപാരമായ കഴിവ് അദ്ദേഹം ആർജിച്ചിരുന്നു. അതുകൊണ്ടാണ് തിരിച്ചെത്തിയപ്പോൾ കോടിക്കണക്കിന് ഇന്ത്യക്കാരെ ആകർഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. 1903 ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ ഇന്ത്യൻ ഒപ്പീനിയൻ ആരംഭിക്കുന്നത്. 19 മധ്യത്തോടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ നിന്ന് കൂലിപ്പണിക്കാരെ ദക്ഷിണാഫ്രിക്കയിലേക്ക് ഇറക്കുമതി ചെയ്തു തുടങ്ങി. എന്നാൽ അവരുടെ മേൽ കടുത്ത നിയന്ത്രണങ്ങളും കൊണ്ടുവന്നു. ഐഡൻറ്റിറ്റി കാർഡ് നിർബന്ധമായിരുന്നു. വാറണ്ടിയില്ലാതെ സെർച്ച് ചെയ്യൽ, അറസ്റ്റ്, പീഡിപ്പിക്കൽ തുടങ്ങിയ മുറകൾ ഇന്ത്യക്കാരുൾപ്പെടെയുള്ള കൂലിപ്പണിക്കാരെ വശം കെടുത്തി. അക്കാലത്ത് തനാൽ പ്രവിശ്യയിൽ അറ്റോണിയായിരുന്ന ഗാന്ധി ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം തുടങ്ങിയതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ ദുരിതങ്ങളെക്കുറിച്ച് ദക്ഷിണാഫ്രിക്കയിലെ യൂറോപ്യൻ വംശജരെ ധരിപ്പിക്കുക എന്നതായിരുന്നു. പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആണിക്കല്ലായി മാറിയ അഹിംസാപരമായ ചെറുത്തുനിൽപ്പ് എന്ന ആശയം ആദ്യം അവതരിപ്പിക്കപ്പെട്ടതും ഈ പത്രത്തിലാണ്. ഇന്ത്യക്കാരോടുള്ള വിവേചനത്തെയും അവർ നേരിടുന്ന കൊടും ദുരിതത്തെയും പറ്റിയുള്ള ഫീച്ചറുകളും എഡിറ്റോറിയലുകളും പത്രത്തിലെ പതിവ് വിഭവങ്ങളായി. അന്യായമായ നിയന്ത്രണങ്ങളെ ചെറുക്കാനും തത്സംബന്ധമായ രാജ്യ നിയമങ്ങളെ ചോദ്യം ചെയ്യാനും കുടിയേറ്റക്കാരെ പ്രാപ്തരാക്കുന്നതായിരുന്നു അവ. അഹിംസയിലൂന്നിയുള്ള ചെറുത്തുനിൽപ്പ് തുടങ്ങിയ ഗാന്ധിയൻ സിദ്ധാന്തങ്ങൾ രൂപപ്പെട്ടത് ആ പത്രത്തിലാണ്. ഗാന്ധിജി തന്നെ പിന്നീട് പറഞ്ഞു, ഇന്ത്യൻ ഒപ്പീനിയൻ ഇല്ലായിരുന്നുവെങ്കിൽ സത്യഗ്രഹം എന്ന ആശയം തന്നെ ഉണ്ടാകില്ലായിരുന്നു. 20th century രണ്ടാം പകുതിയിൽ നെൽസൺ മൊണ്ടേല, മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ തുടങ്ങിയവരുടെ പൊതുജനാവകാശ പോരാട്ടങ്ങൾക്ക് പോലും ഊർജം പകർന്നത് അതായിരുന്നു. ഇന്ത്യൻ ഒപ്പീനിയൻ പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് മാത്രമല്ല ഗാന്ധിജി ഉപയോഗിച്ചത്, നല്ലൊരു വിദ്യാഭ്യാസോപാധി കൂടിയായിരുന്നു. ശുചീകരണം, ആത്മനിയന്ത്രണം, പൗരധർമ്മം തുടങ്ങിയ കാര്യങ്ങളിലും പത്രാധിപർ ശ്രദ്ധ വച്ചു. ആത്മകഥയിൽ ഗാന്ധിജി ഇങ്ങനെ എഴുതി, ഇന്ത്യൻ ഒപ്പീനിയൻ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. ആഴ്ചതോറും അതിൻ്റെ പങ്ക്തികളിൽ എൻ്റെ ആത്മാവ് നിറഞ്ഞു നിന്നു. ഞാൻ മനസ്സിലാക്കിയ സത്യഗ്രഹ പാഠങ്ങളുടെ തത്വങ്ങളും പ്രായോഗികതയും അതിൽ വിവരിച്ചു. 1914 വരെ 10 വർഷക്കാലം ജയിലിൽ എനിക്ക് നിർബന്ധിത വിശ്രമം അനുവദിച്ച ഇടവേളകളിലൊഴികെ എൻ്റെ ലേഖനങ്ങളില്ലാതെ ഒരൊറ്റ ലക്കം പോലും ഇറങ്ങിയിട്ടില്ല. ഗാന്ധി ഇന്ത്യയിലെത്തി ആദ്യം തുടങ്ങിയ പത്രം യങ് ഇന്ത്യയാണ്. 1919 മുതൽ 1931 വരെ പ്രസിദ്ധീകരിച്ച ആ പത്രം സത്യഗ്രഹത്തിൻ്റെയും അഹിംസയുടെയും ആദർശങ്ങൾ പ്രചരിപ്പിക്കാനായിരുന്നു ഉപയോഗപ്പെടുത്തിയത്. ജനങ്ങളെ വിദ്യാഭ്യാസം ചെയ്യിക്കുക എന്നതാണ് പത്രങ്ങളുടെ പ്രാഥമിക കടമ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. സമകാലിക ചരിത്രത്തെക്കുറിച്ചും ജനങ്ങൾക്ക് നല്ല ബോധമുണ്ടാകുന്നത് പത്രങ്ങൾ വഴിയാണ്. വായനക്കാർ എപ്പോഴും പത്രങ്ങളെ വിശ്വസിക്കണമെന്നില്ല. റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൻ്റെ മറുവശത്തായിരിക്കും മിക്കപ്പോഴും വസ്തുത. ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നതാണ് തങ്ങളുടെ ദൗത്യം എന്ന് പത്രങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് അത് ശരിയാണോ എന്ന് പരിശോധിക്കും. പ്രയാസകരമായ ഘട്ടങ്ങളിലൂടെയാണ് പത്രങ്ങൾ പ്രവർത്തിക്കുന്നത് എങ്കിലും ചുരുങ്ങിയ സമയത്തിനകം തെറ്റായ വസ്തുതകളിൽ നിന്ന് സത്യം കണ്ടെത്താൻ അവ ശ്രമിക്കണം. വസ്തുതകൾ പരിശോധിക്കാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ അത് പ്രസിദ്ധീകരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നും ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജിയെ ദീർഘകാലം പിന്തുടർന്ന പ്രശസ്ത ജേർണലിസ്റ്റാണ് സ്വാതന്ത്ര്യസമര സേനാനി കൂടിയായിരുന്ന ശൈലീൻ ചാറ്റർജി. 1998 അദ്ദേഹം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിംഗ് മഹാത്മാ എന്ന ലേഖനത്തിൽ ഇങ്ങനെ എഴുതി, 1942 ഞാൻ പത്രപ്രവർത്തകനായത്. എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിലെ മറക്കാനാകാത്തതും അങ്ങേയറ്റം ഹൃദ്യവുമായ അനുഭവമാണ് മഹാത്മാഗാന്ധിയുടെ കൂടെ യാത്ര ചെയ്ത് റിപ്പോർട്ട് ചെയ്തത്. ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യൻ ഒപ്പീനിയനു വേണ്ടി രാവും പകലും പ്രവർത്തിച്ചത് എങ്ങനെയെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. പത്രങ്ങളുടെ ഒരേയൊരു ലക്ഷ്യം ജനസേവനവും രാജ്യസേവനവുമായിരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പത്രസ്വാതന്ത്ര്യം, സത്യത്തോടുള്ള പ്രതിബദ്ധത, ആത്മനിയന്ത്രണം എന്നിവയാണ് പത്രപ്രവർത്തനത്തിലെ അടിസ്ഥാനപരമായ 3 കാര്യങ്ങളെന്നാണ് ഗാന്ധിജി ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. പത്രങ്ങൾക്ക് 3 ലക്ഷ്യങ്ങളുണ്ടാകണം. ആദ്യ ലക്ഷ്യം ജനവികാരങ്ങൾ മനസ്സിലാക്കി അത് പ്രകാശിപ്പിക്കുക എന്നതാണ്. 2 ജനങ്ങളിൽ ചില നല്ല വികാരങ്ങൾ ഉയർത്തുക. 3 പൊതുജീവിതത്തിലെ കൊള്ളരുതായ്മകൾ നിർഭയം തുറന്നു കാട്ടുക. ഹരിജൻ എന്ന പത്രം മഹാത്മാഗാന്ധി തുടങ്ങുന്നത് 1933. 1948 വരെ അത് പ്രസിദ്ധീകരിച്ചു. ഗാന്ധിജിയുടെ പത്രങ്ങളിൽ വളരെയധികം തിളങ്ങി നിന്നത് ഹരിജനാണ്. ഗുജറാത്തിയിലും ഹിന്ദിയിലും വേറെ പേരുകളിൽ ഇറങ്ങിയിരുന്ന ഈ പത്രം ഇംഗ്ലീഷ് ഭാഷയിലുള്ളത് ലോകമെങ്ങും ശ്രദ്ധിക്കപ്പെട്ടു. പ്രശസ്ത പത്രാധിപരായിരുന്ന MV കാമത്ത് ഇങ്ങനെ എഴുതുന്നു, ഗാന്ധിജി ഇല്ലാത്ത ഹരിജൻ ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. രാഷ്ട്രീയത്തിലും പൊതുജീവിതത്തിലും ധാർമ്മികതയ്ക്ക് വേണ്ടി പോരാടിയയാളാണ് ഗാന്ധിജിയെന്ന് കാമത്ത് പറയുന്നു. വായനക്കാരിൽ നിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരിൽ നിന്ന് താൻ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഗാന്ധിജി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരുന്നു. ഗാന്ധിജിയുടെ എഴുത്തു ശൈലിയെപ്പറ്റിയും കാമത്ത് നിരീക്ഷിക്കുന്നു. ഗാന്ധിജി മനസ്സുകൊണ്ടല്ല എഴുതിയിരുന്നത്, ഹൃദയം കൊണ്ടാണ്. എന്നാൽ ശൈലിയേക്കാൾ പ്രധാനം ഉള്ളടക്കമാണെന്നും അദ്ദേഹം വിശ്വസിച്ചു. വളരെ ലളിതമായിട്ടാണ് ഗാന്ധിജി എഴുതിയിരുന്നത്. ശൈലി തന്നെയാണ് മനുഷ്യൻ എന്ന് ഗാന്ധിജി തെളിയിച്ചു എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് ജേർണലിസ്റ്റ് ഗാന്ധി എന്ന പുസ്തകം എഴുതിയ സുനിൽ ശർമ്മ പറയുന്നത്. ഓളം തുള്ളുന്ന അരുവി പോലെയായിരുന്നു വാക്കുകൾ ഒഴുകിയെത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ബിബ്ലിക്കലായിരുന്നു. റസ്കിൻ, തോറോ തുടങ്ങിയ മാസ്റ്റേഴ്സുമായാണ് ചിലർ അതിനെ താരതമ്യപ്പെടുത്തുന്നത്. ഇംഗ്ലീഷ് വാക്കുകൾ അളന്നു മുറിച്ചാണ് പ്രയോഗിച്ചിരുന്നത്. ഉചിതമായ സ്ഥലത്ത് ഉചിതമായ പദങ്ങൾ സൂക്ഷ്മതയോടെയാണ് അദ്ദേഹം പ്രയോഗിച്ചിരുന്നത്. വാചകങ്ങൾ ലളിതവും തെളിഞ്ഞതുമായിരുന്നു. ഗാന്ധിജി ഒരിക്കലൊരു പ്രസംഗത്തിൽ പറഞ്ഞു, ഞാൻ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പൊരുതിയേക്കാം, എന്നാൽ ഇംഗ്ലീഷുകാരെയോ അവരുടെ ഭാഷയോ ഇകഴ്ത്തില്ല. തൻ്റെ പത്രങ്ങളിലൂടെ ഗാന്ധിജി കൈകാര്യം ചെയ്ത വിഷയങ്ങളുടെ വൈവിധ്യം അമ്പരിപ്പിക്കുന്നതാണ്. രാഷ്ട്രീയം, ജനാധിപത്യം, വർഗീയത, അയിത്തം, ജാതി, ധാർമ്മികത, സ്ത്രീകൾ, സ്വദേശി, മതം, സോഷ്യലിസം, മുതലാളിത്തം, സാമൂഹിക സേവനം എന്നുവേണ്ട, തൻ്റെ മകനെക്കുറിച്ച് പോലും അദ്ദേഹം പത്രത്തിൽ എഴുതി. 1936 ജൂൺ 6 ഹരിജനിൽ എൻ്റെ അനവധി മുസ്ലിം സുഹൃത്തുക്കളോട് എന്ന തലക്കെട്ടിലാണ് തലതിരിഞ്ഞു പോയ തൻ്റെ മൂത്ത മകനെക്കുറിച്ച് ഗാന്ധിജി എഴുതിയത്. അക്കൊല്ലം മെയ് 29 ബോംബെയിലെ ജുമാ മസ്ജിദിന് മുമ്പിൽ കൂടിയ വലിയ ജനക്കൂട്ടത്തിന് നടുവിൽ വെച്ച് താൻ ഇസ്ലാം മതം സ്വീകരിച്ചതായി മൂത്ത മകൻ 50 ഹരിലാൽ പ്രഖ്യാപിക്കുകയായിരുന്നു. അതേപ്റ്റി ഈ ഗാന്ധിജിയുടെ വാക്കുകൾ, ആ മതം മാറ്റം ഹൃദയത്തിൽ നിന്ന് വന്നതും മറ്റ് ബാഹ്യ സ്വാധീനമൊന്നുമില്ലാത്തതുമാണെങ്കിൽ എനിക്ക് തർക്കമൊന്നുമില്ല. ഇസ്ലാം മതം എൻ്റെ മതത്തെപ്പോലെ തന്നെ സത്യമായിട്ടുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അത് ഹൃദയത്തിനുള്ളിൽ നിന്ന് വന്നതാണെന്നതിനും മറ്റ് സ്വാർത്ഥ താല്പര്യങ്ങൾ ഇല്ലാത്തതാണെന്നതിനും എനിക്ക് കടുത്ത സംശയമുണ്ട്. എൻ്റെ മകനെ അറിയാവുന്നവർക്കെല്ലാം അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. അവൻ വർഷങ്ങളായി മദ്യത്തിന് അടിമയായിരുന്നുവെന്നും പോകാൻ പാടില്ലാത്ത ചില വീടുകൾ സന്ദർശിക്കുന്നവനായിരുന്നു എന്നുമുള്ള കാര്യങ്ങൾ. കടം കയറിയ ഹരിലാലിനെ ബോംബെയിലെ ചില പാത്താന്മാർ സഹായിച്ചിരുന്ന കാര്യവും മതം മാറ്റത്തിന് പിന്നിൽ സാമ്പത്തിക പരിഗണനയായിരുന്നുവെന്ന സൂചനയും നൽകിയ ഗാന്ധിജി ഇങ്ങനെ കൂട്ടിച്ചേർത്തു, മതപരിവർത്തനം തീർച്ചയായും അതിന് തയ്യാറാവുന്നയാളും ദൈവവും തമ്മിലുള്ള കാര്യമാണ്. ദൈവത്തിന് മാത്രമേ തൻ്റെ സൃഷ്ടിയുടെ ഹൃദയം മനസ്സിലാവൂ. ശുദ്ധമായ ഒരു ഹൃദയത്തോടു കൂടിയല്ലാതെ നടത്തുന്ന മതപരിവർത്തനം എൻ്റെ അഭിപ്രായത്തിൽ ദൈവത്തെയും മതത്തെയും നിരസിക്കുന്നതിന് തുല്യമാണ്. ഹൃദയശുദ്ധിയില്ലാത്ത മതംമാറ്റം ദൈവഭയമുള്ളയാളെ സംബന്ധിച്ച് സന്തോഷമല്ല, സങ്കടമാണ് നൽകുന്നത്. ഗാന്ധിജിയെപ്പറ്റി മറ്റുള്ളവർ എഴുതിയതിൻ്റെ വലിപ്പം കണക്കാക്കാവുന്നതിനപ്പുറമാണ്. അതേപോലെ ഗാന്ധിജി എഴുതിക്കൂട്ടിയ പത്രലേഖനങ്ങളുടെയും മുഖപ്രസംഗങ്ങളുടെയും എണ്ണവും അങ്ങനെ തന്നെ. തൻ്റെ പത്രത്തിലെ വായനക്കാരുടെ കത്തുകളും അവയ്ക്ക് പത്രാധിപർ നൽകിയ മറുപടികളും തന്നെ വിഷയവൈവിധ്യവും വൈദശ്യവും കൊണ്ട് സമ്പന്നമാണ്.